2023 December 11 തിങ്കളാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. വീണ്ടും കാവ്യ തരംഗം. ചതുരംഗ ഭക്തിയിൽ അഡ്വക്കേറ്റ് എ ജയശങ്കർ എഴുതുന്നു. ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിൽ BJP കണ്ണഞ്ചിക്കുന്ന വിജയം കൈവരിച്ചു. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അവർ മന്ത്രിസഭ രൂപീകരിക്കുകയാണ്. തെലങ്കാനയിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. അവിടെ BRS ആയിരുന്നു പ്രധാന എതിരാളി. BJP ഒരു ശക്തിയെ അല്ലെന്നാലും 2013 UPA സർക്കാരിന്റെ അവസാന വർഷം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഡൽഹിയിലും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അമ്പെ തകർന്നടിഞ്ഞു. ഡൽഹിയിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. മറ്റ് 3 അവർ അധികാരം പിടിച്ചെടുത്തു. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിധി അതോടെ നിർണയിക്കപ്പെട്ടു. കാവ്യതരംഗം ആഞ്ഞടിച്ചു. BJP ലോകസഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി. 2018 രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും കോൺഗ്രസ് തിരിച്ചുപിടിച്ചു. പക്ഷേ 6 നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കാവ്യതരംഗം രാജ്യത്തെ വീണ്ടും കീഴടക്കി. നരേന്ദ്രമോദി കൂടിയായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തി. രാജസ്ഥാനിലെ എല്ലാ സീറ്റിലും BJP ആണ് ജയിച്ചത്. മധ്യപ്രദേശിൽ 1, ഛത്തീസ്ഗഡിൽ 2 സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടുള്ളൂ. ആ നിലയ്ക്ക് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നിർണായകമായ ചൂണ്ടുപലകയാണ്. അടുത്ത April-May മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഗംഗാ സമതലം എങ്ങനെ വിധി എഴുതുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. ഹൃദയഭൂമിയുടെ രാഷ്ട്രീയ രേഖ. 1950 മുതൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വളക്കൂറുള്ള മണ്ണാണ് രാജസ്ഥാനും ഛത്തീസ്ഗഡും കൂടി ഉൾപ്പെട്ട അന്നത്തെ മധ്യപ്രദേശ്. ഹിമാചൽ പ്രദേശും ഡൽഹിയുമാണ് മറ്റു 2 പ്രദേശങ്ങൾ. ഗുജറാത്തിലേക്കും UPയിലേക്കും മറ്റും ഹിന്ദുത്വം പടർന്നു കയറിയതും പിന്നെയും 10 ശേഷമാണ്. കോൺഗ്രസും BJP നേരിട്ട് ഏറ്റുമുട്ടുന്ന മറ്റു കക്ഷികൾക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നും ഇല്ലാത്ത സംസ്ഥാനങ്ങളാണ് രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും. കോൺഗ്രസും BJP മാറി മാറി ജയിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. കോൺഗ്രസ് ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന് ഉറപ്പിച്ച സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഭരണം നിലനിർത്തുമെന്ന് കരുതിയ ഇടമാണ് ഛത്തീസ്ഗഡ്. അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളും അങ്ങനെ തന്നെ പ്രവചിച്ചു. പക്ഷേ അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും നരേന്ദ്രമോദി നയിച്ച ഹൈ വോൾട്ടേജ് പ്രചാരണവും അവയെ തകിടം മറിച്ചു. രാജസ്ഥാനും ഛത്തീസ്ഗഡും BJP തിരിച്ചുപിടിച്ചു. 3-2 ഭൂരിപക്ഷത്തോടെ മധ്യപ്രദേശ് നിലനിർത്തി. ജാതിയും ഉപജാതിയും മുൻനിർത്തി വിജയസാധ്യത മാത്രം പരിഗണിച്ച് നടത്തിയ സ്ഥാനാർത്ഥി നിർണയം, RSSന്റെ ശക്തമായ സംഘടനാ സംവിധാനം, വ്യവസായങ്ങളുടെയും മറ്റു മൂലധന ശക്തികളുടെയും നിർലോഭമായ സാമ്പത്തിക പിന്തുണ, ഇവയൊക്കെ BJP ഗുണകരമായി. കോൺഗ്രസിനെ തോൽപ്പിച്ചത് അമിതമായ ആത്മവിശ്വാസം, കളങ്കിതരായ നേതാക്കളുടെ ബാഹുല്യവും തൊഴുത്തിൽ കുത്തുമാണ് കോൺഗ്രസിന്റെ കഥ കഴിച്ചത്. രാജസ്ഥാനിൽ അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിൽ നടന്ന മൂപ്പിളമ തർക്കം അവസാന നിമിഷത്തിൽ പോലും പരിഹരിക്കാൻ കഴിഞ്ഞില്ല. മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടി തീരെ പരിഗണിക്കാത്ത വിനയായി. കോൺഗ്രസ് വിജയിച്ചാൽ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനവും ഏഷ്യയില്ല. ഹമാസിന്റെ ആക്രമണത്തിന് പ്രിയങ്ക ഗാന്ധി നൽകിയ പിന്തുണ വിപരീത ബലം ഉളവാക്കി. നാദന ധർമ്മത്തിനെതിരെ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പരാമർശങ്ങളും കാസർകോട്ട് ഹമാസ് പോരാളികളെ അനുകൂലിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പ്രസംഗമൊക്കെ BJP സമർത്ഥമായി ഉപയോഗിച്ചു. ആദിവാസി വനിതയെ രാഷ്ട്രപതി ആക്കിയത് മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും BJP ഗുണകരമായി. പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്ത മണ്ഡലങ്ങളിലൊക്കെ താമര തന്നെ വിരിഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കവേ 3 വമ്പിച്ച വിജയം BJP നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. നരേന്ദ്രമോദി അജയനാണെന്ന് എതിരാളികൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നു. ദേശീയ വികാരവും ഹിന്ദുത്വവും വികസന മുദ്രാവാക്യവും സമാസമം ചേർത്ത BJP തെരഞ്ഞെടുപ്പ് തന്ത്രം ഉത്തരേന്ത്യയിൽ ത്വരോത്തരം വിജയിക്കുന്നതായാണ് കാണുന്നത്. ഇന്ത്യൻ ലോകത്തെ 3 സാമ്പത്തിക ശക്തിയായി വളരുമെന്ന അവകാശവാദം, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സമീപകാലത്തുണ്ടായ കുതിച്ചുകയറ്റം, ആദിവാസികൾക്കും സ്ത്രീകൾക്കും വേണ്ടി നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ, തീവ്രവാദത്തിനെതിരായ ശക്തമായ നിലപാട്, പാർലമെന്റിൽ സ്ഥാപിച്ച ചെങ്കോല്, രാമക്ഷേത്ര നിർമ്മാണം എന്നിവയൊക്കെ ഇവയുടെ ദൃഷ്ടാന്തങ്ങളാണ്. കാലാവസ്ഥ മാറുമ്പോൾ RSSന്റെ പ്രചാരണം, സംവിധാനം, മൂലധന ശക്തികളുടെ അകമഴിഞ്ഞ പിന്തുണയും കൂടിയാകുമ്പോൾ ചിത്രം വ്യക്തമാകും. ശിരോമണി അകാലിദൾ, ബഹുജൻ സമാജ്വാദി പാർട്ടി, തെലുങ്കുദേശം, BRS, അണ്ണാ DMK, ജനതാദൾ തുടങ്ങിയ പ്രാദേശിക കക്ഷികളെ കൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ കൊണ്ടുവരാൻ ഇപ്പോഴത്തെ വിജയം BJP സഹായിക്കും. മറുവശത്ത് ആശയക്കുഴപ്പവും അങ്കലാപ്പും വ്യക്തമാണ്. 3 നേരിട്ട അപ്രതീക്ഷിത പരാജയം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം കെടുത്തിയിരിക്കുന്നു. രാഹുൽ പ്രിയങ്ക ടീമിന്റെ നേതൃപാടത്തെയും KC വേണുഗോപാൽ, രൺദീപ് സിംഗ് സുർജേവാല എന്നിവരുടെ ആസൂത്രണ വൈഭവത്തെയും കുറിച്ച് ആർക്കും മതിപ്പില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ, അശോക് ഗെലോട്ട്, കമൽനാഥ് മുതലായ ഓടിത്തളർന്ന കുതിരകൾ പോര നരേന്ദ്രമോദിയെ നേരിടാനെന്ന വികാരവും ശക്തമാണ്. ഇന്ത്യ മുന്നണിയിലും അസ്വാരസ്യം പുകയുകയാണ്. നിതീഷ് കുമാറും മമതാ ബാനർജിയും അഖിലേഷ് യാദവും പിണറായി വിജയനും തങ്ങളുടെ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ആശയപരമായ ഐക്യവും കെട്ടുറപ്പുമില്ലാതെ പ്രതിപക്ഷ മുന്നണിക്ക് എത്ര ദൂരം പോകാൻ കഴിയുമെന്നതും സംശയാസ്പദമാണ്. മഹാ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ 2024 ചെങ്കോട്ടയിൽ കാവിക്കൊടി തന്നെ പാറും.